ആണവ കരാറിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസം, ആണവ കരാർ ഇന്ത്യക്ക് നല്ലതാണ് എന്ന് സമാജ്വാദി പാർട്ടി പ്രസ്താവിച്ചതാണ്. ശരിക്കു പറഞ്ഞാൽ കേന്ദ്രത്തിൽ അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായാലും ബി ജെ പിയുടെ നേതൃത്വത്തിലായിരുന്നാലും വളരെ സാധാരണഗതിയിൽ സംഭവിക്കുമായിരുന്ന ഒരു കരാറാണ് ആണവ കരാർ. അത് ഇത്രയും ഒച്ചപ്പാടും ബഹളവും വിവാദവും നിറഞ്ഞതായി മാറിയത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഉണ്ടായിരുന്നു എന്നതാണത്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരു ഗവൺമെൻറ് ആയിരുന്നു എങ്കിൽ ആണവ കരാർ അത് സ്വാഭാവികമായി നടപ്പാവുകയും യാതൊരു ബഹളവും കൂടാതെ തന്നെ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യുമായിരുന്നു. അഥവാ വല്ല എതിർപ്പുണ്ടെങ്കിൽ തന്നെ അത് പി ബിയുടെ ഒരു പ്രസ്താവനയായി പത്രങ്ങളുടെ ഏതോ ഒരു മൂലയിൽ അപ്രധാന വാർത്തയായി മാത്രം നിലനിന്നേനെ. ഈ ആണവ കരാർ ഇത്രയും വലിയ ഒരു ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. കാരണം അമേരിക്കൻ വിരോധം എന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ മേലെയാണ് ഇടതുപക്ഷങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് വിരോധവും. എന്നാൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലുള്ള അതിൻ്റെ കുത്തക നഷ്ടപ്പെടുകയും ദുർബലമാവുകയും പകരം ബി ജെ പി എന്ന ഒരു ദേശീയ പാർട്ടി ശക്തമായി ഇന്ത്യയിൽ നിലവിൽ വരികയും ചെയ്തതോടുകൂടി കോൺഗ്രസ് വിരോധത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായാണല്ലോ അവർ ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ആണവ കരാറിൻ്റെ കാര്യത്തിൽ ഓരോ പാർട്ടിയും അതാത് പാർട്ടിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അതായത് തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ കരാറിനെ വ്യാഖ്യാനിക്കുന്നത്. നമുക്കറിയാം നാം ആണവ സ്ഫോടനം, അതായത് അണു പരീക്ഷണം നടത്തിയതു മുതൽ അന്താരാഷ്ട്ര രംഗത്ത് നമ്മൾ 10-34 വർഷക്കാലം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. നമുക്ക് ആണവ ഇന്ധനമോ മറ്റ് സാങ്കേതിക വിദ്യ ഒന്നും തന്നെ ആരും തന്നെ നൽകുന്നില്ല. എന്നാലും നമ്മൾ സ്വന്തം നിലയിൽ പരിശ്രമിച്ച് ധാരാളം മുന്നേറിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ രാജ്യം വളരെ ദയനീയമായ രീതിയിൽ ഊർജ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തുള്ള ആണവ റിയാക്ടറുകളിലുള്ള ഉൽപ്പാദന ശേഷിയുടെ 30-35% മാത്രമേ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുള്ളൂ. കാരണം നമുക്കതിന് ആവശ്യമായ സമ്പുഷ്ട യുറേനിയം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെ. യുറേനിയം, അതായത് ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിൽ പെട്ട അംഗരാഷ്ട്രങ്ങളിൽ നിന്ന് എവിടെ നിന്നും തന്നെ നമുക്ക് യുറേനിയം ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഊർജ ആവശ്യത്തിന് നമുക്ക് ഈ ന്യൂക്ലിയർ എനർജി, ആണവ ഊർജം കൂടിയേ കഴിയൂ. അതിന് യുറേനിയം തീർച്ചയായും ലഭിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആരും ബി ജെ പി ആയാലും ഇടതുപക്ഷമായാലും ആരും തന്നെ ഈ ന്യൂക്ലിയർ എനർജിക്ക് എതിരല്ല. പിന്നെ എന്താണ് പ്രശ്നം? അമേരിക്കയോട് ഈ കരാർ ഒപ്പിട്ടാൽ മാത്രമേ ഈ ഗ്രൂപ്പിലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും നമുക്ക് യുറേനിയം കിട്ടുകയുള്ളൂ. അപ്പോൾ അമേരിക്കയോട് ഈ കരാറിൽ ഒപ്പിടാൻ പറ്റില്ല. അതാണ് പ്രശ്നം. പിന്നെ നമുക്ക് എവിടെ നിന്ന് ഊർജം കിട്ടും? എവിടെ നിന്ന് യുറേനിയം കിട്ടും? അമേരിക്ക മാത്രമല്ല, ആസ്ട്രേലിയ, കാനഡ, അങ്ങനെ ഒരുപാട് 45 രാജ്യങ്ങളുണ്ട് ഈ പറയുന്ന ഈ നേഷണൽ ഈ ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിൽ. അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ്, മുൻ പ്രസിഡൻ്റ് അബ്ദുൽ കലാം ഈ എസ് പി സമാജ്വാദി പാർട്ടി നേതാക്കളോട് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അമേരിക്കയോടുള്ള വിരോധം ജ്വലിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ ആ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അണികളോട് ഉത്തരം പറയണം, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പിന്തുണ കൊടുക്കുമ്പോൾ അമേരിക്കയുമായി കരാർ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉത്തരം പറയാൻ കഴിയണം. അപ്പോൾ ഓരോ പാർട്ടിയുടെയും നിലനിൽപ്പാണ് ഇതിൽ പ്രശ്നം വരുന്നത്. ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ ഈ കരാർ പുഷ്പം പോലെ നടപ്പാക്കും. അതുമാത്രമല്ല, കോൺഗ്രസിനേക്കാളും വളരെ ശക്തമായ രീതിയിൽ അവർ അമേരിക്കയോടും ഇസ്രായേലോടും കൂട്ട് കെട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഓരോ പാർട്ടിയും അതാതിൻ്റെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് ഈ കരാറിനെ കാണുന്നത്. കോൺഗ്രസിനോടൊപ്പം ഇപ്പം യു പി എൽ നിൽക്കുന്ന ഈ ഡി എം കെ പോലുള്ള പാർട്ടികൾക്കൊന്നും ആണവ കരാറിനോടും വിരോധമില്ല, ന്യൂക്ലിയർ എനർജിയോടും വിരോധമില്ല, അമേരിക്കയോടും വിരോധമില്ല. എന്തുകൊണ്ട്? അവർക്കിപ്പോൾ അധികാരം ഉണ്ടല്ലോ. അപ്പോൾ അടുത്ത പൊതു തിരഞ്ഞെടുപ്പിൽ നമ്മൾ എവിടെയൊക്കെ നിൽക്കണമെന്നുള്ളതാണ് പ്രശ്നം. സമാജ്വാദി പാർട്ടിക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് കൂടുതൽ 24 മണിക്കൂർ കൊണ്ട് ആണവ കരാർ നല്ലതായി തോന്നിയത്? മുലായം സിംഗിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗി ഉത്തർപ്രദേശിൽ ബി എസ് പി ആണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തെത്തിയ ഒരു പാർട്ടിയാണ് ബി എസ് പി. അപ്പോൾ ഈ ബി എസ് പിയെ നേരിടണമെങ്കിൽ ഇനി മുലായം സിംഗിന് ഒരു ദേശീയ പാർട്ടിയുടെ കൂട്ടുകെട്ട് വേണം. ഈ പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ടോ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയെ കൊണ്ടോ അല്ലെങ്കിൽ അസംഘടനപക്ഷത്തിൻ്റെ കൊണ്ടോ ഒന്നും മുലായം സിംഗിന് യാതൊരു ഗുണവുമില്ല. യു പി എയിൽ ബി എസ് പി നേരിടണമെങ്കിൽ ഒരു ദേശീയ പാർട്ടിയുടെ സഹായം മുലായം സിംഗിന് വേണം. അതുകൊണ്ടാണ് പൊടുന്നനവേ ഈ ആണവ കരാർ നല്ലതാണെന്ന് തോന്നിയത്. പക്ഷേ ഈ മുലായം സിംഗിൻ്റെ പാർട്ടിയുടെയും വോട്ട് ബാങ്ക് മുസ്ലിം ജനവിഭാഗമാണ്. മായാവതി പറഞ്ഞല്ലോ ആണവ കരാർ അമേരിക്കയുമായുള്ള കരാർ മുസ്ലിം വിരുദ്ധമാണ് എന്ന്. അങ്ങനെ ആണവ കരാർ വർഗീയവൽക്കരിച്ചു, അമേരിക്കയുമായിട്ട് ഒരു കരാറുണ്ടാക്കിയാൽ അത് മുസ്ലിം വിരുദ്ധമാണ്, അതുകൊണ്ട് അത് പറ്റില്ല എന്ന്. അപ്പോൾ അത് മുലായം സിംഗിന് പ്രശ്നമായി. അങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു ഉന്നത വ്യക്തി എന്ന നിലയിൽ അവർ അബ്ദുൽ കലാമിനെ സന്ദർശിച്ചതും അബ്ദുൽ കലാമിനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതും. അത് പറഞ്ഞ് പിടിച്ചു നിൽക്കാമല്ലോ എന്ന് കരുതി. എന്തുകൊണ്ടാണ് പിന്നെ അമേരിക്കയുമായി ഒരു ആണവ കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പിന്നെ അതുകൊണ്ട് പിന്നെ ആ കരാർ നിമിത്തം നമുക്ക് ഇവിടെ പിന്നെ യുറേനിയം ലഭിക്കുകയും അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള ആണവ റിയാക്ടറുകൾ അതിൻ്റെ പ്രവർത്തനസജ്ജമാവുകയും അതിൻ്റെ ഉൽപ്പാദനശേഷി മുഴുവനും പ്രയോജനപ്പെടുത്തുകയും അങ്ങനെ നമ്മുടെ ഊർജ അപര്യാപ്തത പരിഹരിക്കുകയും ചെയ്താൽ ഇങ്ങനെയാണ് ആ കരാർ മുസ്ലിം വിരുദ്ധമാവുക. മുസ്ലിമുകൾക്ക് എന്തോ അമേരിക്കയോട് വിരോധമുണ്ട്, അപ്പം ഈ അമേരിക്കൻ വിരോധത്തോടെ നമ്മളും അമേരിക്കൻ വിരോധികളാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് നമുക്ക് കിട്ടും. ആ തന്ത്രമാണ് ഇടതുപക്ഷവും മറ്റുള്ള മതേതര പാർട്ടികളും പറ്റാൻ ശ്രമിക്കുന്നത്. ഈ അമേരിക്കയോട് എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും പിന്നെ എതിരുണ്ടോ? അമേരിക്കയിൽ തന്നെ പിന്നെ മുസ്ലിങ്ങളില്ലേ? അമേരിക്കയിൽ ഇപ്പോൾ നമ്മുടെ ഒരു അല്ല ഈ അമേരിക്കയിലെ അടുത്ത പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ള ഈ പിന്നെ ഇത് ഒബാമ, അദ്ദേഹം തന്നെ ഒരു പിന്നെ അർദ്ധ മുസ്ലിമാണ്. അപ്പോൾ ഒരു പുകമറയുണ്ടാക്കിക്കൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിച്ച് നിലനിർത്തുക, അതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയം. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അധികാരത്തിലുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് അതിന് ഈ ആണവ കരാറുമായി മുമ്പോട്ട് പോയേ പറ്റുള്ളൂ. അതിപ്പം ഇത് മൻമോഹൻ സിംഗ് അല്ല, പ്രകാശ് കാരാട്ടോ, ബർദാനോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഇത് ദേവബ്രത എന്താ അയാളുടെ പേര്, അയാളോ പ്രധാനമന്ത്രി ആയാലും ഈ കരാറുമായിട്ട് മുമ്പോട്ട് പിന്നെ പോകേണ്ടി വരും. ഇപ്പോൾ ആൾ പറയുന്നത് തോറിയോ ഇല്ലേ, മറ്റേ ഇത് തിരമാലയില്ലേ, കാറ്റില്ലേ എന്നൊക്കെ. നമ്മൾ ഗവേഷണം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തോറിയം സംസ്കരിച്ച് അത് ആണവ ഇന്ധനമാക്കി മാറ്റാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യ എത്തിച്ചേരും. ഗവേഷണം അവിടെ നിർത്തിവെച്ചിട്ടൊന്നുമില്ല, പക്ഷേ അവിടെ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് എനർജി വേണം, ഊർജ്ജം വേണം. എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഊർജ പ്രതിസന്ധിയാണ്. ഇപ്പം പിന്നെ എല്ലാ ഇപ്പം പിന്നെ ഇത് കേരളത്തിൽ ലോഡ് ഷെഡിങ്ങാണ്. അവർ പറയുന്നത് കേന്ദ്ര പൂളിൽ നിന്ന് കറണ്ട് കുറച്ച് കളഞ്ഞിരുന്നു. കേന്ദ്ര പൂൾ എവിടുന്നാണ് കറണ്ട്? നിലവിലുള്ള ഊർജ ഉൽപ്പാദന ശേഷി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ അത് അങ്ങനെ ഇത് നിശ്ചിതമായി കിടക്കുകയാണ് നമ്മുടെ ആണവ റിയാക്ടറുകൾ. അപ്പോൾ ഈ ആണവ കരാർ എന്തു തന്നെയായിക്കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഇപ്പോൾ അടുത്ത ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ പൊതു തിരഞ്ഞെടുപ്പ് വേണം. ഓരോ പാർട്ടിയും അതിൻ്റെതായ പിന്നെ അന്യര പ്രവർത്തനങ്ങളിലാണ് ഉള്ളത്. ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും മാത്രമുള്ള മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അവർക്ക് അവിടെ നിന്നാൽ മതി. പക്ഷേ ആ പാർട്ടിക്കും ഈ തെരഞ്ഞെടുപ്പ് പിന്നെ അടുത്ത വരെ തിരഞ്ഞെടുപ്പിൽ നിലവിലുള്ള സീറ്റ് സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഏതെല്ലാം രീതിയിൽ അവർ പിന്നെ രാഷ്ട്രീയം നമുക്ക് ആ വോട്ട് നേർത്താൻ പറ്റും എന്ന രീതിയിൽ നോക്കുന്നത്. ഇപ്പം യു എൻ പി എന്ന് പറയുന്ന ഒരു പാർട്ടി മൂന്നാലഞ്ച് പ്രാദേശിക പാർട്ടികൾ ചേർന്ന പാർട്ടിയാണ്. അത് സ്ഥാപിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ മുൻകൈ എടുത്തത് അണ്ണാ ഡി എം കെയുടെ നേതാവ് ജയലളിതയാണ്. അതിലിപ്പം ജയലളിതയില്ല. പിന്നെ ശേഷിക്കുന്ന അല്പമെങ്കിലും പിന്നെ ഒരു പ്രസക്തിയുടെ രണ്ടു പാർട്ടി എന്ന് പറഞ്ഞാൽ തെലുങ്ക് ദേശവും പിന്നെ സമാജ്വാദി പാർട്ടിയുമാണ്. തെലുങ്ക് ദേശം പാർട്ടിക്ക് ഈ ആണവ കരാർ നല്ലതാണെന്ന് തോന്നില്ല. കാരണം ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം ഇതിലെ പ്രധാന എതിരാളി കോൺഗ്രസ്സാണ്. അപ്പോൾ ആണവ കരാർ നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തെലുങ്ക് ദേശം എങ്ങനെ കോൺഗ്രസ് നേരെ മത്സരിക്കാൻ പറ്റും? അതല്ല മുലായം സിംഗിൻ്റെ സ്ഥിതി. എന്തുകൊണ്ടാണ് പിന്നെ കരുണാനിധിക്ക് ഡി എം കെക്ക് എന്തുകൊണ്ടാണ് ഈ ആണവ കരാർ നല്ലതായത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കൂടെ ഭരിക്കാൻ സാധിക്കുന്നത്? അവിടെ തമിഴ്നാട്ടിൽ ഡി എം കെക്ക് പ്രബലനായ ഒരു എതിരാളിയുണ്ട്, അണ്ണാ ഡി എം കെ. ഈ അണ്ണാ ഡി എം കെയും മാറി മാറി ബി ജെ പിൻ്റെ കൂടെയും മാറി മാറി കോൺഗ്രസിൻ്റെ കൂടെയും പോയ പാർട്ടികളാണ്. ഒരു പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും കോൺഗ്രസ് തീരെ നശിക്കുകയും കോൺഗ്രസ് അവരുടെ പ്രബല എതിരാളി അല്ലാതിരിക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ ഈ ആണവ കരാറിനെ ഏറ്റവും ആദ്യം അംഗീകരിക്കുക മാർക്സിസ്റ്റ് പാർട്ടിയായിരിക്കും. അപ്പോൾ ആണവക്കാരൻ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലും ബംഗാളിലും ത്രിപുരയിലും മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ അണികളെ നിലനിർത്താൻ അവരെ തങ്ങളുടെ കൂടെ അടുപ്പിച്ചൊരു വോട്ട് ബാങ്കായി സംരക്ഷിക്കാൻ അവരുടെ അവരെ മനസ്സിലൊരു വിശ്വാസം സൃഷ്ടിച്ചു വെക്കുകയും ആ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇതാണ് ആണവ കരാറിൻ്റെ കാര്യത്തിലുള്ളത്. ആണവ കരാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പിന്നെ ഒരു ദേശീയ ചർച്ച വേണം, എല്ലാവരും ചർച്ച വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഓരോ അനുഭാവിയും അവരവരുടെ നേതാവ് പറയുന്ന മാതിരിയല്ലേ പറയുള്ളൂ. നേതാക്കന്മാർക്കാകട്ടെ തങ്ങളുടെ അധികാര കസേര എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും, ഈ അധികാരം എങ്ങനെ നിലനിർത്താൻ പറ്റും എന്നതിന് മാത്രമാണ് കണ്ണ്. അല്ലെങ്കിൽ വേണ്ടി ഇപ്പോൾ ഊർജ്ജം ഇല്ലെങ്കിൽ അവർക്കൊന്നുമില്ല. ഒരു നേതാവ് എന്ന നിലയിൽ അയാൾക്ക് ആ നേതാവിന് പിന്നെ ആണവ ഊർജ്ജം നമുക്ക് ലഭിക്കുക, അങ്ങനെ നമ്മുടെ രാജ്യം ഐശ്വര്യത്തിലേക്ക് പോകുമെന്നല്ല പ്രധാനം. ഐശ്വര്യത്തിന് പോയി കഴിഞ്ഞാൽ അയാൾക്ക് അയാളെ സ്ഥാനം നിലനിർത്താൻ പറ്റുമോ? അപ്പം എൻ്റെ സ്ഥാനം എൻ്റെ പദവി വേണം, അല്ല അതിനപ്പുറം ദേശീയ താല്പര്യമോ ഒന്നും ആർക്കും പ്രശ്നമല്ല. ചിലപ്പോൾ ഇവർ നല്ല വാക്ക് പറയും, അത് എങ്ങനെ ആവശ്യം വരുമ്പോൾ. ഇപ്പോൾ എസ് പി സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അമർ സിംഗ് പറഞ്ഞല്ലോ, നമ്മുടെ ദേശീയ താല്പര്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്, രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യമോ സ്വന്തം താല്പര്യമോ അതിനുപരി ദേശീയ താല്പര്യത്തെ മുൻഗണന കൊടുക്കേണ്ടതെന്ന്. അങ്ങനെ ചിലപ്പോൾ ചില പാർട്ടി അങ്ങനെയും പറയും, അത് അവരുടെ ആവശ്യം പോലെയാണ്. ഇപ്പം അത് പറഞ്ഞാൽ ഇപ്പം അത് പറയണം. അതെന്തുകൊണ്ട് ഇന്നലെ വരെ പിന്നെ ആണവ ഊർജ്ജത്തെ ഈ ആണവ കരാറിനെ എതിർത്ത് നിങ്ങൾ എന്തുകൊണ്ട് സുപ്രഭാതത്തിൽ നിങ്ങൾ വാക്ക് മാറ്റി ചോദിക്കുമ്പോൾ ഉത്തരം പറയണം. അപ്പോൾ അവർക്ക് ഉത്തരം പറയണം. അതുകൊണ്ടാണ് ആണവ കരാർ നമ്മൾ ഈ രാഷ്ട്രീയമായ സങ്കുച താല്പര്യങ്ങൾ മാറ്റിവെച്ച് ദേശീയ താല്പര്യം നമ്മൾ നോക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പിന്നെ എന്തുകൊണ്ടോ ഈ മുസ്ലിംസ് മൊത്തത്തിൽ തന്നെ അമേരിക്ക എതിരാണ് എന്നുള്ള ഒരു 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 പോകമർ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ മുസ്ലിംകൾ വേണം, മുസ്ലിംകളെ വോട്ട് വേണം. ഉടനെ പിന്നെ ഈ പിന്നെ ബഹുമാന്യായ നമ്മുടെ മുൻ രാഷ്ട്രപതിയെ ഒരു മുസ്ലിം ആക്കിക്കൊണ്ട് ഇത് പിന്നെ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നു പിന്നെ ആണവ കരാർ നല്ലതാണ് അതുകൊണ്ട് അത് നല്ലതാണ് എന്ന്. കലാം അന്നും ഇന്നും പറഞ്ഞത് ഒരേ കാര്യമാണ്. ഈ ഇനി മറ്റൊരു കാര്യം, ഈ കരാറുകൊണ്ട് അമേരിക്കക്കും ഇന്ത്യക്കും രണ്ട് രാജ്യങ്ങൾക്കും ഏറ്റവും ഭാവിയിൽ ഗുണകരമായേക്കാവുന്ന ഒരു കരാർ എന്നുള്ളതാണ് അതിൻ്റെ പിന്നെ ഒരു പ്രത്യേകത. ഈ അമേരിക്കയിൽ ഈ ബുഷ് മുൻകൈയെടുത്ത് ഇന്ത്യയുമായി കരാറിന് ഏർപ്പെടാൻ തുനിഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഉണ്ടായ എതിർപ്പിനേക്കാളും കൂടുതൽ എതിർപ്പ് അമേരിക്കയിലുണ്ടായി. അതുകൊണ്ടാണ് അവിടെ ഹൈഡ് ആക്ട് വന്നത്. അമേരിക്കക്കെന്തോ വളരെ ഉദാരമായി ദാനം ചെയ്യുന്നു, വളരെ സൗജന്യങ്ങൾ പിന്നെ അമേരിക്ക ഇന്ത്യക്ക് നൽകുന്നു എന്ന രീതിയിൽ ബുഷിന് അവിടെ എതിർപ്പ് വന്നു. അതിൻ്റെ ഫലമാണ് ഹൈഡ് ആക്ട്. എന്താണ് ഹൈഡ് ആക്ട്? ഇന്ത്യ എപ്പോഴെങ്കിലും അണുപരീക്ഷണം നടത്തുകയാണെങ്കിൽ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ അമേരിക്കൻ പ്രസിഡന്റിനെ നിർബന്ധിതമാക്കുന്നതാണ് ആ കരാർ. ആ കരാർ ഇന്ത്യക്കൊന്നും ബാധകമൊന്നുമല്ല. ഇന്ത്യ എപ്പോഴെങ്കിലും ഇനി അണു പരീക്ഷണം നടത്തുകയാണെങ്കിൽ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാനുള്ള നടപടി അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിക്കണം. അതിന് അമേരിക്കൻ പ്രസിഡന്റിനെ നിയമപ്രകാരം ബാധ്യസ്ഥമാക്കുന്നതാണ് ആ കരാർ. അങ്ങനെ ഇന്ത്യ എപ്പോഴെങ്കിലും അണുവിസ്ഫോടനം നടത്തുകയാണെങ്കിൽ ഈ കരാറ് അമേരിക്ക അന്ന് അമേരിക്കയിൽ നിലവിലുള്ള പ്രസിഡന്റ് റദ്ദാക്കിയിട്ടില്ലെങ്കിൽ ആ പ്രസിഡന്റ് എന്ത് ചെയ്യുമെന്നൊന്നും ആ നിയമത്തിൽ പറയുന്നില്ല. അത് അന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മൾ എന്തിനു ടെസ്റ്റിംഗ് നടത്തണം? നമ്മൾ 5 പ്രാവശ്യം ടെസ്റ്റിംഗ് നടത്തി. ഇന്ത്യ ഇന്ന് ഒരു അണുവായുധ രാജ്യമാണ്. അണുവായുധ രാജ്യമായ നമ്മൾ ഇന്ത്യ ഇന്ന് ടെസ്റ്റ് നടത്തിക്കൊണ്ടേയിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് നമ്മുടെ നേരെ ഏതെങ്കിലും രാജ്യം അണുവായുധം പ്രയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ ചെറുക്കല ആണവായുധശേഷി നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ NSG ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് നമ്മളും പെടേണ്ടതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 5 രാജ്യങ്ങളാണ് ഈ പറഞ്ഞ ഈ ആണവ രാഷ്ട്രങ്ങളുള്ളതും വീറ്റോ പവർ രാജ്യങ്ങളും, നമ്മളതിൽ പെടേണ്ടതാണ്. അത് മുൻകൈ എടുത്തതും അതിൻ്റെ ഒരു കാലപരിധി 68 മുമ്പ് അണുവിസ്ഫോടനം നടത്തിയ രാജ്യങ്ങൾക്ക് മാത്രം അതിൽ പങ്കാളിത്തം എന്നൊക്കെ, അതൊക്കെ ഒരു ഇത് പിന്നെ ടൈമിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇനി മാറി വരുന്ന പരിസ്ഥിതി നമുക്കും പിന്നെ ഒരു വീറ്റോ പവർ രാജ്യമായി കൂടാനില്ല. നമ്മൾ മറ്റു രാജ്യങ്ങൾ ചെറിയ ചെറിയ രാജ്യങ്ങളുമായി നമ്മളെ തരഞ്ഞപ്പെടുത്തുന്നത് ശരിയല്ല. നമ്മൾ ഇന്ന് തന്നെ ഒരു ആണവ രാജ്യമാണ്. മറ്റൊന്ന്, നമുക്ക് തന്നെ സ്വന്തം നിലയിൽ നമ്മൾ ഇവിടെയുള്ള തോറിയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആണവ നമ്മുടെ ശേഷം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം. ഒരു പുകമറ ഉണ്ടാക്കുക, ഇതുപോലെ തന്നെയാണ് പിന്നെ ഇത് ഘാട്ട് കരാറിൻ്റെ പ്രശ്നം വന്നപ്പോഴും ഭയങ്കര ബഹളമായിരുന്നു. ഘാട്ട് കരാർ നടപ്പിൽ വന്നാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 6 മാസം കൊണ്ട് ഘാട്ട് കരാറിന് പിൻവലിക്കുമെന്ന് BJP എന്ന് പറഞ്ഞു. BJP ആണ് ആ കരാറുമായിട്ട് വളരെയധികം മുമ്പോട്ട് പോയത്, പിന്നെ BJP ആണ്. അപ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള കസേരകളിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾ ഉണ്ടാക്കുന്ന പിന്നെ അവസരവാദപരമായ കൂട്ടുകെട്ടുകൾക്ക് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടിയും നിലനിൽപ്പിനു വേണ്ടിയുമുള്ള നേതാക്കന്മാരുടെ വെപ്രാളമാണ് ഈ ആണവ കരാറിലും പ്രതിഫലിക്കുന്നത്. ഓരോ പാർട്ടിയുടെയും അനുയായികൾക്ക് തൻ്റെ നേതാവ് എന്താ പറയുന്നത് അത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന രീതിയിൽ പാടുക എന്നല്ലാതെ സ്വന്തമായൊരു അഭിപ്രായമോ പൗരബോധമോ ഒന്നും ജനങ്ങൾക്കില്ല. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ ആണവ കരാറിൽ ഒപ്പ് വെക്കുന്നതോടുകൂടി നമുക്ക് ഇനിയിപ്പം ഇത് ഹൈഡ് ആക്ടിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഭാവിയിൽ ഈ അണുപരീക്ഷണം നടത്തിയാൽ നമുക്ക് ഈ കരാർ അമേരിക്ക റദ്ദാക്കുമെന്ന് ഹൈഡ് ആക്ട് അമേരിക്കൻ പ്രസിഡന്റിനെ ബാധ്യസ്ഥമാക്കുന്നതുകൊണ്ടാണല്ലോ ഈ കരാർ നമ്മൾ ഒപ്പിടുമ്പോൾ നമ്മളെ പരമാധികാരം ഇന്ത്യക്ക് പണയം വെച്ചു പോകുന്നു പറയുന്നത്. ശരി, ഈ പിന്നെ കരാറിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയാൽ എന്താ? നമുക്ക് ഈ പിന്നെ യുറേനിയം സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ 45 അംഗങ്ങളുണ്ട്. നമുക്ക് അമേരിക്ക തരണ്ട? അപ്പം നമുക്ക് പിന്നെ പിന്നെ ഇത് പിന്നെ കാനഡയെന്നോ ഫ്രാൻസെന്നോ ഏത് രാജ്യത്തു നിന്ന് യുറേനിയം വാങ്ങാം? അതുമാത്രമല്ല, അടുത്ത അണു ടെസ്റ്റ് നടത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈ തോറിയം പോലുള്ള ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ വളരെ സാങ്കേതികമായ ഒരു കാര്യത്തിൽ പിടിച്ചുകൊണ്ട് നമ്മുടെ പരമാധികാരം പണയം വെക്കുകയാണ്. നമ്മുടെ പണ്ട് ബ്രിട്ടീഷുകാരെ കോളനിയാക്കിയ മാതിരി അമേരിക്ക നമ്മളെ വന്ന് കോളനിയാക്കി നമ്മൾ വീണ്ടും സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. അമേരിക്ക അതിൻ്റെ 230 കൊല്ലത്തെ ചരിത്രത്തിനിടെ ഇതുവരെയും ഒരു രാജ്യത്തൊന്നും കോളനിയാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഈ അമേരിക്ക എപ്പോഴാണ് ഇടതുപക്ഷത്തിൽ ശത്രുവും സാമ്രാജ്യത്വമായത്? 2 ലോകമഹായുദ്ധകാലത്ത് റഷ്യയും അമേരിക്കയും പിന്നെ ബ്രിട്ടനും സഖ്യകക്ഷികളാണ്. അന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അമേരിക്കേൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും റഷ്യൻ്റെയും ഭാഗത്താണ്. അവർ അതിനു മുമ്പ് അവരുടെ സാമ്രാജ്യത്വം പിന്നെ ജർമ്മനിയും ഇത് ജപ്പാനും പിന്നെ ഇറ്റലിയുമാണ്. സ്വാതന്ത്ര്യ സമരത്തെ പോലും ഈ ബ്രിട്ടീഷുകാർക്കെതിരാകുന്നു എന്ന കാരണത്താൽ സ്വാതന്ത്ര്യ സമരം പോലും മന്ദി ഭവിപ്പിക്കണമെന്ന് കോൺഗ്രസിനോട് അന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് 44 ഈ 2 ലോകമഹായുദ്ധം അവസാനിക്കുന്നത് വരെ അമേരിക്കയല്ല സാമ്രാജ്യത്വം. 2 ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ലോകത്തിൻ്റെ പരിസ്ഥിതി മാറി, അമേരിക്ക ഒരു പ്രബല ശക്തിയായി. അപ്പോൾ പിന്നെ അവരെ പിന്നെ സാമ്രാജ്യത്വം പിന്നെ അമേരിക്കയായി. ശീതസമരകാലത്ത് അമേരിക്കയും റഷ്യയും രണ്ട് ചേരി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഭാവികമായും റഷ്യൻ ചേരി. ഇന്ന് ആ ചേരിയും ഇല്ല, ഇന്ന് രണ്ട് ചേരിയും ഇല്ല. അപ്പോൾ കാലഹരണപ്പെട്ട ഈ പിന്നെ പ്രത്യശാസ്ത്രങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ കൈകളെ വലിഞ്ഞു മുറുക്കാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇടതുപക്ഷം എന്ത് റോളാണ് വരാൻ പോകുന്നത്? കോൺഗ്രസ് പോയാൽ തന്നെ അടുത്ത വഴി ബി ജെ പി അല്ലേ വരൂ? ഇവരിടക്കിടക്ക് ഒരു മൂന്നാം മുന്നണി പറയുന്നുണ്ട്. ഈ മൂന്നാം മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളത് ഒരു മലർപ്പൊടിക്കാര സ്വപ്നത്തെക്കാളും വിചിത്രമാണ്. ഇന്ത്യൻ രാഷ്ട്രീയം ഏതായാലും ഏകകക്ഷി ഭരണം പോയെന്ന് നമുക്ക് സമ്മതിക്കാം. എന്നാൽ തന്നെയും രണ്ട് മുന്നണികളായി ഇന്ത്യൻ രാഷ്ട്രീയം വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുകിൽ ജെ പി മുന്നണി, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് മുന്നണി. ഈ കോൺഗ്രസ്സിനെ ബി ജെ പിയോ പിന്നെ ആശ്രയിക്കാതെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ദേശീയ രാഷ്ട്രത്തിൽ ഇനി പിന്നെ കളിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവർ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സിന് താഴെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നാളെ അവിടെ ബി ജെ പി അല്ലേ വരേണ്ടത്? ഇവർക്ക് മതേതരത്വം വേണമെന്നാലും ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് പാർട്ടി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മതേതരത്വം ഇന്ത്യയിൽ എവിടെയാണ്? ഏത് എന്താ ഇവരൊക്കെ പറയുന്നത്? കോൺഗ്രസ്സിലെ ഇന്ത്യയിലെ യഥാർത്ഥ പിന്നെ ഇത് മതേതരത്വ പാർട്ടി ഈടുന്ന് ഇപ്പോൾ ഇവർ ഈടുന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾ പറയും, ചിത്രകൂട്ട് പറയലുണ്ട്, കോൺഗ്രസ്സും ബി ജെ പി ഒത്തിട്ടാണ് നമ്മൾ എതിർക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സിന് ബി ജെ പി അല്ലേ മുഖ്യ എതിരാളി? ബി ജെ പിക്ക് കോൺഗ്രസ് അല്ലേ മുഖ്യ എതിരാളി? ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പ്രതീകമല്ലേ കോൺഗ്രസ്? കോൺഗ്രസ് ഒഴിവാക്കിക്കൊണ്ട് ഇവർ മൂന്നാം മുന്നണി, എന്ത് മൂന്നാം മുന്നണി? ഈ മൂന്നാം മുന്നണിയിലുള്ള ഓരോ പാർട്ടികൾക്ക് ഓരോ സ്റ്റേറ്റിലല്ലേ ഉള്ളൂ വോട്ട് ബാങ്ക്? ആ സ്റ്റേറ്റിൽ തന്നെ രണ്ട് പ്രബല പാർട്ടികളുണ്ട്. ഇപ്പം ഇത് പിന്നെ യു പി എടുത്താൽ ആടെ മുലായം സിംഗിൻ്റെ പാർട്ടിയും പിന്നെ മായാവതിൻ്റെ പാർട്ടിയുമാണ് രണ്ട് പ്രധാന റൈവൽസ്. തമിഴ്നാട് എടുത്താൽ ഡി എം കെ എ ഡി എം കെയാണ്. അപ്പോൾ അതാത് സ്റ്റേറ്റുകളിൽ തന്നെ പ്രാദേശിക പാർട്ടികൾ ശക്തമായി രണ്ട് മൂന്ന് പാർട്ടികളായി വരുന്നത്. പിന്നെ എന്ത് മൂന്നാം മുന്നണി? അതുകൊണ്ട് ഈ ആണവ കരാറിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ എറ്റ് പ്രസൻറ്റ് യുറേനിയം കിട്ടിയേ തീരൂ. അത് യുറേനിയം കിട്ടണമെങ്കിൽ അത് ഈ കരാറിൽ ഒപ്പുവെച്ചേ പറ്റുള്ളൂ. ഈ കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയിൽ നിന്ന് മാത്രമല്ല 45 രാജ്യങ്ങളിൽ നമുക്ക് യുറേനിയം വാങ്ങാൻ പറ്റും. അങ്ങനെ നമുക്ക് ഊർജ പ്രതിസന്ധി പരിഹരിക്കപ്പെടാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള മറ്റ് ഗവേഷണ മുമ്പോട്ട് പോയി നമുക്ക് ഇവിടെയുള്ള സാധ്യതകൾ, അത് യുറേനിയം അടക്കമുള്ള സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്താനും നമുക്ക് പറ്റും. ഇങ്ങനെ ഈ ആണവ കരാർ വിഷയത്തിൽ ഇത് സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ എന്ത് പറയുന്നു എന്നല്ല, ഈ ആണവ കരാർ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് മെച്ചം, എന്ത് ഗുണം നേട്ടമുണ്ടാകുമെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കാനാണ് എല്ലാവരും തയ്യാറാകേണ്ടത്.